Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ഇസ്രായേൽ ജനത്തിന്റെ ഈജിപ്തിലെ കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങൾ മോശ കണ്ടു. ഫറവോയുടെ അടിമത്തത്തിന്റെ കനത്ത നുകത്തിൽ നിന്നും ഊറിവന്ന വികാരവും നീതിബോധവും മോശയെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റി. അന്നുമുതൽ ഫറവോയോടും കൊട്ടാരത്തോടുമുള്ള കൂറ മോശയിൽ ഇല്ലാതായി. പകരം തന്റെ ജനത്തോടുള്ള സ്നേഹവും സമർപ്പണവും ആ നിമിഷം മുതൽ മോശ തന്റെ ജീവിതത്തിൽ ആത്മനാ പ്രഖ്യാപിച്ചു. പാപത്തിന്റെ നൈമഷീക സുഖങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുവാൻ തന്നെ മോശ നിശ്ചയിച്ചുറച്ചു.
ജനമതിൻ പുറപ്പാട്, നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവകുലമതിൻ പുറപ്പാട്.
ഈജിപ്ഷ്യൻ കാര്യസ്ഥനെ മോശ കൊല ചെയ്ത വാർത്ത കൊട്ടാരത്തിലുമെത്തി. ഫറവോ കുപിതനായി. മോശയെ വധിക്കുവാൻ തന്നെ ഫറവോ തീരുമാനിച്ചു. ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒരു ദിവസം മോശ ഒളിച്ചോടി. നീണ്ട യാത്ര ചെയ്ത് സീനായ് മരുപ്രദേശവും കടന്ന് അയാൾ മേദിയാനിലെ ഒരു മരുപ്പച്ചയിൽ എത്തിച്ചേർന്നു. അവിടെ കണ്ട ഒരു കിണറ്റിൻകരയിലെ വൃക്ഷച്ചുവട്ടിൽ അയാൾ വിശ്രമിച്ചു. മരുഭൂമി കടന്ന ശാരീരിക ക്ലേശത്തേക്കാൾ സ്വന്തം ജനത്തെ വിട്ടോടിയ മാനസിക വ്യഥയിൽ ആ മരുപ്പച്ചയുടെ കുളിർമയിൽ കിടന്ന് മോശ ഗാഠനിദ്രയിലാണ്ടു. പെട്ടെന്ന് ആരുടെയോ കരച്ചിൽ കേട്ട് മോശ ഉറക്കത്തിൽ നിന്നും ചാടിയെഴുന്നേറ്റു. വെള്ളം കോരാൻ വന്ന പെൺകുട്ടികളെ മരുപ്രദേശത്തെ ഇടയന്മാർ ശല്യപ്പെടുത്തുന്നതാണ് അയാൾ കണ്ടത്. അതിവേഗം മോശ അവരുടെ സഹായത്തിനെത്തി. ദൃഢഗാത്രനും ഉയരം കൂടിയവനുമായ മോശയെ കണ്ട മാത്രയിൽ ആക്രമിക്കാൻ വന്ന ഇടയന്മാർ ഓടി രക്ഷപ്പെട്ടു. പിന്നെ മോശ പെൺകുട്ടികൾക്കും അവരുടെ ആടുമാടുകൾക്കും വെള്ളം കോരിക്കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. തക്ക സമയത്ത് ഓടിവന്ന് തങ്ങളെ സഹായിച്ച വളരെ സുമുഖനും ആരോഗ്യവാനുമായ ആ അപരിചിതനെ നോക്കി നിന്ന പെൺകുട്ടികൾ അമ്പരന്നുപോയി. വളരെ നന്ദിയോടെ മോശയെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് അവരിൽ മൂത്തവൾ സിഫോറ പറഞ്ഞു, സ്വാമിൻ, പൂർവപിതാവായ അബ്രാഹത്തിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജത്രോയുടെ മക്കളാണ് ഞങ്ങൾ. ഞങ്ങൾ ഏഴുപേരാണ്. ഞങ്ങളുടെ പിതാവ് അങ്ങകലെ കൂടാരത്തിൽ ഉണ്ട്. സ്നേഹമുള്ളവരെ കണ്ടപ്പോൾ മോശയ്ക്കും വളരെ സന്തോഷമായി. ചെയ്ത സഹായത്തിന് പുഞ്ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ പെൺകുട്ടികൾ പരിഭ്രമത്തോടെ പിതാവിന്റെ പക്കലേക്ക് ഓടിപ്പോയി.
ഫറവോയിൻ ക്രോധം ഭയന്നു മോശ ഒരു നാൾ ത്യജിച്ചു കൊട്ടാരവാഴ്ച കടന്നു സീനായ് മരുപ്രദേശമെന്ന് അണഞ്ഞു മേദിയാൽ മരുപ്പച്ചയിങ്കൽ.
വെള്ളം കോരാനും ആടുമാടുകളെ തീറ്റിപ്പോറ്റാനും പോയ തന്റെ മക്കൾ പതിവിലും നേരത്തെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ പിതാവ് ജത്രോ ചോദിച്ചു, മക്കളെ, നിങ്ങൾ ഇന്ന് പതിവിലും നേരത്തെ തിരിച്ചെത്തിയത് എങ്ങനെയാണ്? അപ്പോൾ മൂത്തവൾ സിഫോറ ഇങ്ങനെ മറുപടി പറഞ്ഞു, പിതാവേ, മരുപ്രദേശത്തെ ഇടയന്മാർ ഞങ്ങളെ ശല്യപ്പെടുത്തുവാൻ വന്നു. ഈജിപ്തുകാരനായ ഒരാളാണ് അവരുടെ ആക്രമണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചത്. പിന്നെ ആ മനുഷ്യൻ ഞങ്ങൾക്ക് വെള്ളം കോരി തരികയും നമ്മുടെ ആടുമാടുകൾക്കും കുടിക്കാൻ വേണ്ടുവോളം വെള്ളം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പിതാവ് ചോദിച്ചു, ആ കൊള്ളാമല്ലോ, എന്നിട്ട് ഈ മനുഷ്യൻ എവിടെ? നിങ്ങൾ എന്തുകൊണ്ടാണ് അയാൾ അവിടെ വിട്ടിട്ടു പോന്നത്? അവന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുത്ത് നമ്മുടെ കുലത്തിന്റെ മര്യാദ കാണിക്കേണ്ടതായിരുന്നില്ലേ? അപ്പോൾ ജത്രോയുടെ രണ്ട് മക്കൾ വന്ന് മരത്തണലിൽ വിശ്രമിച്ചിരുന്ന മോശയെ തങ്ങളുടെ പിതാവിന്റെ ഹിതപ്രകാരം കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രായാധിക്യത്തിലെത്തിയ ജത്രോ അപരിചിതനെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. തന്റെ മക്കളോട് കാണിച്ച ഔദാര്യത്തിനും സഹായത്തിനും ധീരതയ്ക്കും നന്ദി പറയുകയും ചെയ്തു. മോശയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും സംപ്രീതനായ ജത്രോ അയാളെ തന്റെ ഭവനത്തിലെ ഒരംഗമായി സ്വീകരിച്ചു. അങ്ങനെ മോശ മേദിയാനിൽ താമസിക്കുവാനും ജത്രോയുടെ വലിയ ആട്ടിൻപറ്റങ്ങളിലൊന്നിനെ മേയിക്കുവാനും തുടങ്ങി. ജത്രോയും കുടുംബവും അബ്രാഹത്തിന്റെ വംശജരാണെന്ന് ഉൽപ്പത്തി പുസ്തകം തെളിയിക്കുന്നു. അബ്രാഹത്തിന്റെ ഭാര്യ സാറായുടെ ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മയേലിന്റെ മക്കളാണ് ഇവർ. നാളുകൾ കഴിഞ്ഞപ്പോൾ മോശ ജത്രോയുടെ മൂത്ത മകൾ സിഫോറായെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു. അവളിൽ അയാൾക്ക് ഒരാൺകുഞ്ഞു ജനിച്ചു. താൻ പ്രവാസിയായിരുന്നപ്പോൾ ജനിച്ചവൻ എന്നർത്ഥത്തിൽ ഹെബ്രായ ഭാഷയിൽ മോശ അവന് ഗാർഷോം എന്നു പേരിട്ടു. സ്നേഹസമ്പന്നനായ ഗോത്രപിതാവ് ജത്രോയോടും കുടുംബത്തോടുമൊപ്പം തനിക്ക് സ്വത്തായി ലഭിച്ച ആടുമാടുകളെ മേയിച്ച് മോശ അങ്ങനെ വളരെ സംതൃപ്തനായി മേദിയാനിൽ പാർത്തു. തന്റെ ജീവിതവും ഭാവിയുമെല്ലാം മേദിയാനിൽ അവസാനിക്കുന്നതുപോലെ മോശയ്ക്ക് തോന്നി. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമായിരുന്നു. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് റാംസീസ് അന്തരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ രോദനം ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ കരച്ചിൽ കേൾക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് തന്റെ ജനത്തെ കടാക്ഷിച്ചു. അവരുടെ ദയനീയ അവസ്ഥ അവിടുന്ന് പരിഗണിച്ചു.
മേദിയാനിലെ കുടുംബം ജത്രോയിൻ ചെറുകുടുംബം അഭയമേകി ഇടയനാക്കി മോശയെ തൻ മരുമകനാക്കി.
റാംസീസ് രണ്ടാമൻ ഈജിപ്തിലെ ഫറവോവായി സ്ഥാനമെടുത്തു. അപ്പോഴേക്കും മോശ 80-ാം വയസ്സിലെത്തിയിരുന്നു. ഒരിക്കൽ ഹൊറേബ് മലമ്പ്രദേശത്തെ പുൽപ്പുറങ്ങളിൽ തന്റെ ആട്ടിൻപറ്റത്തെ മേയിക്കുകയായിരുന്നു മോശ. സീനായ് മലയുടെ വിജനപ്രദേശമായ ഹൊറേബിനെ കർത്താവിന്റെ മലയെന്നാണ് വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ വിശേഷിപ്പിക്കുന്നത്. പെട്ടെന്ന് മോശ ഒരു അപൂർവ ദൃശ്യം കണ്ടു. ഇതാ മുൾപടർപ്പിലെ ചെടികളൊന്നിൽ തീ ആളിക്കത്തുന്നു എന്നാൽ അഗ്നി വൃക്ഷത്തെ നശിപ്പിക്കുന്നില്ല. മോശയ്ക്ക് ആശ്ചര്യമായി. അത് പോയി അടുത്തു കാണുവാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ആളിക്കത്തുന്ന തീയുടെ അടുത്തേക്ക് മോശ ചെന്നു. മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നെങ്കിലും അത് എരിഞ്ഞു ചാമ്പലാകുന്നില്ലായിരുന്നു. അപ്പോൾ മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ആരോ വിളിച്ചു, "മോസസ്, മോസസ്." "ഇതാ ഞാൻ," ആശ്ചര്യഭരിതനായ മോശ പ്രത്യുത്തരിച്ചു. അപ്പോൾ മുൾപ്പടർപ്പിൽ നിന്നും ശബ്ദമുയർന്നു, "മോസസ്, നീ അടുത്തു വരരുത്. നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക. എന്തെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്." മുൾപ്പടർപ്പിലെ ശബ്ദം വീണ്ടും തുടർന്നു, "മോസസ്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവം." അപ്പോൾ കൈകൊണ്ട് മോശ തന്റെ മുഖം മറച്ചു കളഞ്ഞു. ദൈവത്തെ നേരിൽ കാണുവാൻ അയാൾക്ക് ഭീതിയായിരുന്നു. അപ്പോൾ കർത്താവ് വീണ്ടും അരുൾ ചെയ്തു, "ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ മോസസ് ഞാൻ കണ്ടു. ഈജിപ്ഷ്യൻ മേൽനോട്ടക്കാരുടെ ക്രൂരത മൂലം അവരിൽ നിന്നുയരുന്ന രോദനം ഞാൻ കേട്ടു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും എന്റെ ജനത്തെ മോചിപ്പിക്കുവാനും അവിടെ നിന്ന് വിസ്തൃതവും സമൃദ്ധവുമായ തേനും പാലും ഒഴുകുന്നൊരു ദേശത്തേക്ക്, കാനാന്യർ, ഹീത്യർ, അമോര്യർ, പെരീസിയർ, ഹീത്യർ, ജബൂസിയർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കുവാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്." അഗ്നിരൂപനായ കർത്താവ് മുൾപ്പടർപ്പിൽ നിന്നും വീണ്ടും അരുൾ ചെയ്തു, "മോസസ്, മോസസ്, ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ പക്കലെത്തിയിരിക്കുന്നു. ഈജിപ്റ്റുകാർ അവരെ പ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു. ആകയാൽ മോസസ്, നീ എന്റെ വിളി കേൾക്കൂ. ഞാൻ നിന്നെ ഫറവോയുടെ പക്കലേക്ക് പറഞ്ഞയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ നീ ഈജിപ്തിൽ നിന്നും പുറത്തുകൊണ്ടുവരണം. അവരെ മോചിക്കണം." ഈജിപ്തിൽ പാർക്കുന്ന ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിന്റെ വിമോചന പദ്ധതികളോട് എപ്രകാരം മോശ പ്രതികരിക്കുമെന്ന് നമുക്ക് അടുത്ത പ്രക്ഷേപണത്തിൽ ശ്രവിക്കാം.
കേളുന്നു ദൈവജനം രക്ഷയ്ക്കായി, കേൾക്കുന്നു രോദനം ഒരു ജനത്തിൻ പ്രരോദനം. രക്ഷകായെന്നു നീ വരും, രക്ഷകായെന്നു നീ വരും.
ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. ആ വിളിയോട് സത്യസന്ധമായി പ്രതികരിക്കുമ്പോൾ മാത്രമാണ് ദൈവീക പദ്ധതികൾ ഈ ലോകത്ത് പൂർത്തീകരിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ വിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനും അതിന്റെ വെല്ലുവിളികൾ സ്വീകരിക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വം നമ്മിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനു മരിയ റോസ്, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ. സംഗീതം സെബി നായരമ്പലം.
വചനവീതീത് വചനധ്യാനമിത് ദൈവജീവനിൽ ശക്തിയിൽ നമ്മെ നയിക്കും.
വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തുടർന്നുള്ള പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനം അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയത്താണ്.